SBS Radio.
ഓസ്ട്രേലിയയിലെ മലയാളികൾക്ക് ഏറ്റവും പ്രസക്തമായ വാർത്തകളും റിപ്പോർട്ടുകളും വിജ്ഞാനപ്രദമായ കാര്യങ്ങളും മുന്നറിയിപ്പുകളും കലാകായിക രംഗത്തെ പ്രസക്തമായ പരിപാടികളും ഉൾപ്പെടുത്തിയ വിവിധ പരിപാടികളാണ് 2018 SBS മലയാളത്തിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തിച്ചത്. ഈ വർഷം SBS മലയാളം റേഡിയോയിലൂടെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയും കൂടുതൽ പരിപാടികൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചു. കേരളത്തെ നടുക്കിയ പ്രളയബാധയെക്കുറിച്ച് നിരവധി റിപ്പോർട്ടുകളാണ് ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. പ്രളയത്തോടനുബന്ധിച്ചുള്ള വാർത്തകളും ഓസ്ട്രേലിയയിലെ മലയാളി കൂട്ടായ്മകൾ വെള്ളപ്പൊക്കം ബാധിച്ച പ്രദേശങ്ങളിലേക്ക് സഹായമെത്തിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചും നിരവധി റിപ്പോർട്ടുകൾ ഉൾപ്പെടുത്തി.
സമാനതകളില്ലാത്ത പ്രളയക്കെടുതിയാണ് നമ്മുടെ കൊച്ചു കേരളം ഇപ്പോൾ നേരിടുന്നത്. നിലവിലെ സർക്കാർ കണക്ക് പ്രകാരം 357 പരം ആളുകൾ മരണമടഞ്ഞിരിക്കുന്നു. 600,000+ പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നതും. ഈ ദുരിതത്തിലും കേരളത്തെ കൈപിടിച്ചു കയറ്റാൻ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ലോകമെമ്പാടുമുള്ള മലയാളികൾ കൈകോർക്കുകയാണ്. ഇതിൽ നിരവധി ഓസ്ട്രേലിയൻ മലയാളി അസോസിയേഷനുകളും കൂട്ടായ്മകളും ഉൾപ്പെടുന്നു. ഓണാഘോഷ പരിപാടികൾ റദ്ദാക്കിയും ഫണ്ട് സമാഹരണ പേജുകൾ രൂപീകരിച്ചും കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിച്ചുകൊണ്ടുമാണ് സഹായഹസ്തവുമായി ഇവർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ നാടിന് കൈത്താങ്ങായി മുന്നോട്ട് വരാൻ മനസ്സ് കാണിച്ച ചില കൂട്ടായ്മകളോട് SBS മലയാളം സംസാരിച്ചു.
ഞങ്ങൾ നെക്സ്റ്റ് സാറ്റർഡേ തിരുവോണ ദിവസം രാവിലെ 8:30 അതിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 9:00 ആ വോക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എസ്പെഷ്യലി തിരുവോണം ദിവസം ഞങ്ങൾ സെലക്ട് ചെയ്ത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മലയാളികൾക്ക് നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പോഴും ഓണം ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ വോക്ക് ഞങ്ങൾ ഫോറസ്റ്റ് ലേക്ക് പാർക്ക് ലാൻഡ്സിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് രാവിലെ 8:30 ഒരു 3 km വോക്ക് ആണ് ഞങ്ങൾ 1 round അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം പിന്നെ ഇതിനൊരു വളരെ നല്ല റെസ്പോൺസ് ആണ് ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്.
കേരളത്തെ പുനർനിർമ്മിക്കാനായി ഒരു മാസത്തെ ശമ്പളം നൽകാൻ ലോകമെങ്ങുമുള്ള മലയാളികളോട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇതിനെ അനുകൂലിച്ചും എതിർത്തും ഒട്ടേറെ പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഐസ് ബക്കറ്റ് ചലഞ്ചും പുസ്തക ചലഞ്ചും ഒക്കെ പോലെ കേരളത്തിലൊരു ചലഞ്ചും ഇതിന്റെ പേരിൽ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു, ശമ്പള ചലഞ്ച്. പക്ഷേ ഇതിനോടൊക്കെയുള്ള എതിർപ്പും പലരും ഉയർത്തുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു മാസത്തെ ശമ്പളം നൽകുന്നതിന് മുമ്പ് സർക്കാർ പല കാര്യങ്ങളും നടപ്പാക്കണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രധാനമായും ഉയരുന്ന ഈ ആവശ്യം. എന്തായാലും ഈ വിഷയത്തിൽ ഓസ്ട്രേലിയൻ മലയാളികളുടെ പ്രതികരണവും ഞങ്ങൾ തേടിയിരുന്നു.
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകുന്നതിന് തയ്യാറാണ്. അത് ജനങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു ഉപകാരമായിരിക്കും.
ഓസ്ട്രേലിയൻ രാഷ്ട്രീയ നേതാക്കൾ മുന്നോട്ട് വെച്ച സഹായ വാഗ്ദാനങ്ങളും ഉൾപ്പെടുത്തി.
I've had a long relationship with the people from Kerala and the Malayali community here in this region. And I'd worked with the Berikalia Kurumano Community Safety Forum about 2 years ago before the last federal election. So when a number of members of the community came to talk to me about this and the devastation that the flooding had caused, I thought it was appropriate, as I am the voice of people in this community, to raise the issue in Parliament. And I did, and the response has been very strong.
പ്രളയബാധിത കേരളത്തെ സഹായിക്കാൻ ഓസ്ട്രേലിയയിൽ നിന്നുള്ള വിദഗ്ധർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള പരിപാടികളും ഉൾപ്പെടുത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും പരിപാടികളും ഇപ്പോഴും നൽകി വരുന്നു. SBS മലയാളം 2018 നൽകിയ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിൽ മറ്റൊന്നാണ് മെൽബണിലെ സാം എബ്രഹാം വധക്കേസുമായി ബന്ധപ്പെട്ട വിചാരണയുടെയും തുടർ നടപടികളെക്കുറിച്ചുമുള്ള റിപ്പോർട്ടുകൾ. റേഡിയോ റിപ്പോർട്ടുകൾക്കൊപ്പം വീഡിയോ റിപ്പോർട്ടുകളും ശ്രോതാക്കളിലേക്ക് ഈ വിഷയത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു.
നമസ്കാരം ശ്രീ സാമുൽ എബ്രഹാം. എന്തായാലും കേസിലെ വിധി വന്നിരിക്കുകയാണ്. മെൽബൺ സുപ്രീംകോടതിയിൽ നിന്ന് പ്രതികൾ രണ്ടുപേരും സോഫിയയും അരുണും കുറ്റക്കാരാണ് എന്ന വിധി വന്നിരിക്കുന്നു. എന്താണ് താങ്കളുടെ ഒരു പ്രതികരണം?
അവരെ ഇനി വെളിച്ചം കാണരുതെന്നാണ് എന്റെ അഭിപ്രായം. കാര്യം എന്താന്ന് വെച്ചാൽ, അത്രയും ഞങ്ങൾ സ്നേഹിച്ച ഒരു മകനെ കൊന്നുകളഞ്ഞു. അതായത് ഇവിളെ ഞങ്ങള് ഞങ്ങളുടെ മോളെ പോലെ സ്നേഹിച്ചതാ, പക്ഷെ എന്നിട്ട് ഇവള് ചെയ്തത് ഇങ്ങനെയായതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട് അതിന്റെ.
ഓസ്ട്രേലിയൻ മലയാളികളെ ബാധിച്ച മറ്റൊരു സംഭവമായിരുന്നു മെൽബണിൽ കാർ അപകടത്തിൽപ്പെട്ട് 2 കുട്ടികളുടെ മരണം. ഇതേക്കുറിച്ച് വിവിധ റിപ്പോർട്ടുകൾ SBS മലയാളം നൽകി. ഒപ്പം കാർ അപകടത്തിൽ ഗർഭസ്ഥ ശിശുവിന് മരണം സംഭവിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളിയെ നാടുകടത്തരുതെന്ന അധികൃതരോടുള്ള അപേക്ഷയെക്കുറിച്ചുള്ള റിപ്പോർട്ടും ഉൾപ്പെടുത്തിയിരുന്നു.
ഈ കേസ് ഇപ്പോൾ നമ്മൾ 2 ഓപ്ഷനായിരുന്നു ഈ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം ഉണ്ടായിരുന്നത്. ഒന്ന്, സുപ്രീം കോർട്ടിൽ കേസ് പോവുക. 2, ഇമിഗ്രേഷൻ്റെ സ്റ്റാറ്റസ് വിസ ക്യാൻസൽ ആയതുകൊണ്ട് ഇമിഗ്രേഷൻ്റെ സ്റ്റാറ്റസ് റീഇൻസ്റ്റേറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോർ അതുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ള രണ്ട് ഓപ്ഷനാണ് നമുക്കുണ്ടായിരുന്നത്. പക്ഷേ സുപ്രീം കോർട്ടിൻ്റെ വിധി നമ്മൾ പോസിറ്റീവായിട്ട് വന്നാലും ഇമിഗ്രേഷൻ്റെ സിറ്റുവേഷൻ വിസ ക്യാൻസൽ ചെയ്ത സിറ്റുവേഷൻ നിലനിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വന്നു ഏതിനെങ്കിലും ഒന്നിന് പോകാൻ വേണ്ടി. കാരണം രണ്ടും കൂടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഏകദേശം 200,000 ചിലവ് വരുന്നതുകൊണ്ട് ഞങ്ങൾ ഇമിഗ്രേഷൻ്റെ ആസ്പെക്റ്റിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു.
ഓസ്ട്രേലിയൻ മലയാളികളെ ബാധിക്കുന്ന കേരളത്തിലെയും ഓസ്ട്രേലിയയിലെയും റിപ്പോർട്ടുകളിൽ മറ്റു പ്രധാനപ്പെട്ട ഒട്ടേറെ റിപ്പോർട്ടുകളും സംവാദങ്ങളും റേഡിയോയിലൂടെയും ഡിജിറ്റലായും ഒരുക്കി. ശബരിമല യുവതീ പ്രവേശന വിഷയത്തെക്കുറിച്ചുള്ള ഓസ്ട്രേലിയൻ മലയാളികളുടെ നിലപാടുകൾ ഇതിലൊന്നായിരുന്നു.
ശബരിമല വിഷയത്തിലെ വിധി വിശ്വാസ സ്വാതന്ത്ര്യമോ അതോ വിശ്വാസത്തിന്മേലുള്ള കടന്നുകയറ്റമോ? സ്ത്രീകളുടെ വിഷയമായതിനാൽ നാലു സ്ത്രീകൾ തന്നെയാണ് ഇന്ന് പാനലിൽ ഉള്ളത്. വിധിയുടെ ഇരുവശത്ത് നിൽക്കുന്ന രണ്ടു പേർ വീതം.
എൻ്റെ അഭിപ്രായത്തിൽ ഓരോ മതങ്ങൾക്കും അതിൻ്റെതായ കുറച്ച് ആചാരങ്ങളും മൂല്യങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഉണ്ട്. അതെന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും കാലാകാലങ്ങളായിട്ട് നമ്മളത് ചെയ്തു പോരുന്നത്, വിശ്വാസം അതുപോലെ പാലിച്ചു പോരുന്നത്. അതിപ്പോൾ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഓരോ അമ്പലത്തിനും അതിൻ്റെതായിട്ട് ഒരു പ്രതിഷ്ഠാ സങ്കല്പം ഉണ്ടല്ലോ.
അതായത് കാലാകാലങ്ങളായിട്ട് നിലനിന്ന് പോരുന്ന, അതായത് ഹിന്ദുമതത്തിൽ നിലനിന്ന് പോന്നിരുന്ന പല ആചാരങ്ങളും നമ്മള് എന്താ പറയാ, നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കാലക്രമേണ അത് മാറി വന്നിട്ടുണ്ട്. അപ്പം ഈ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിപ്പിക്കുക, അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും പോകാന്നല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോവാം എന്നുള്ളൊരു വിധിയാണ്. അപ്പൊ ആ വിധിയെ എന്താ പറയാ സ്വാഗതം ചെയ്യുന്നതിന് പകരം എന്താ, നിങ്ങൾ അശുദ്ധിയാണ്, അതായത് നിങ്ങൾ അല്ലെങ്കിൽ യുവതിയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കയറാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കടന്നു വരുന്നത്.
വാർത്തകളിൽ വളരെ പ്രാധാന്യമുണ്ടായിരുന്ന മറ്റൊരു വിഷയമാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കേസ്. ഇതേക്കുറിച്ചുള്ള കേരളത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകളും ഓസ്ട്രേലിയൻ മലയാളികളുടെ നിലപാടുകളും പരിപാടികളിൽ ഉൾപ്പെടുത്തി. 2018 ഓസ്ട്രേലിയയിൽ നിരവധി തട്ടിപ്പുകൾക്ക് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഇരയായി. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും മുന്നറിയിപ്പുകളും ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു.
എനിക്കൊരു ഏകദേശം 1.5 മാസം മുമ്പാണ് ഇങ്ങനെ ഒരു കോൾ വന്നത്. അപ്പം ആദ്യത്തെ കോൾ ഞാൻ മിസ് ചെയ്തു. അപ്പൊ അവരതിനകത്തൊരു എന്റെ ഫോണിൽ ഒരു വോയിസ് മെയിൽ വിട്ടിരുന്നു, സെയിങ് ദാറ്റ് ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഗേൻസ്റ്റ് ATO-ന് അറസ്റ്റ് വാറന്റ് ഉണ്ട്, ATO-ല് ഫ്രോഡ്ലൻസ് കാണിച്ചതും കൊണ്ട് എന്ന് പറഞ്ഞ് അവര് വോയിസ് മെയിൽ വിട്ടിരുന്നു. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ അവർ അടുത്ത കോൾ എന്നെ വിളിച്ചു. ഞാൻ അറ്റൻഡ് ചെയ്തപ്പം വളരെ പ്രൊഫഷണലായ രീതിയിൽ തന്നെയാണ് അവർ സംസാരിക്കുന്നത്. ഹലോ, ATO എന്നാണ്, നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് ഈ വർഷം ടാക്സ് റിട്ടേൺ കിട്ടി, ഇത് കറക്റ്റ് എമൗണ്ട് ആണ് അവർ പറഞ്ഞത്. എന്നിട്ട് അവർ പറഞ്ഞു, പക്ഷെ അത് ഫ്രോഡായിട്ടാണ് നിങ്ങൾക്ക് അത്ര എമൗണ്ട് കിട്ടിയത്, ബിക്കോസ് നിങ്ങൾ ഫ്രോഡ് കാണിച്ചു, സോ നിങ്ങളെ 1 മണിക്കൂറിനുള്ളിൽ വന്ന് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു.
പരിപാടിയെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങാൻ കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ ലേറ്റ് ആയിട്ടാണ് കിടന്നത്. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഫോണായിട്ട് ശ്രദ്ധിച്ചില്ല, ഫോൺ നമ്മൾ കിടക്കുന്ന ബെഡിന്റെ സൈഡിൽ തന്നെയായിരുന്നു വെച്ചിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഫോണിൽ നിന്ന് കുറച്ച് നമ്പരും കുറച്ച് മിസ് കോളുകൾ വന്നു കിടക്കുന്നു. അതുപോലെ കുറെ വേറെ കുറച്ച് ഫോണിലേക്കൊക്കെ എന്റെ ഫോണിൽ നിന്ന് വെളുപ്പിന് 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് സമയത്തൊക്കെ കോൾ ഡയൽ ചെയ്തിരിക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിച്ചു. പക്ഷെ ഞാൻ ആരെയും വിളിച്ചിട്ടുമില്ല, ഞാൻ നല്ല ഉറക്കത്തിലുമായിരുന്നു. ഫോണിന് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. അപ്പോഴും ഞാൻ വേറെ ഈ സിമ്മ് സ്കാൻ നടന്നതിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചില്ല.
ആരോഗ്യപരമായ നിരവധി മുന്നറിയിപ്പുകളും വിജ്ഞാനപ്രദമായ പരിപാടികളും ഉൾപ്പെടുത്തി. ഇതിലൊന്നാണ് സ്ട്രോബെറിയിൽ തയ്യൽ സൂചി കണ്ടെത്തിയ റിപ്പോർട്ടുകൾ.
എന്തെങ്കിലും പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? എങ്ങനെ ഇവ സുരക്ഷിതമെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും?
ശരിയാണ്, ഈ അടുത്ത ഇടയ്ക്ക് ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കാണ്, ഇപ്പോഴും ഇത് ഈ പ്രശ്നം ഒരു ബേണിംഗ് ടോപ്പിക് ആണ്. കാരണം പലയിടത്തും പല സ്റ്റേറ്റിലും ഇപ്പോഴും ഇത് സ്ട്രോബെറിയിലും ആപ്പിളിലും ബനാനയിലും വരെ കാണുന്നുണ്ട്. സംഭവിച്ചു സംഭവിച്ചു. ഇനിയിപ്പോ ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങളാണ് ഇപ്പോ പ്രധാനമായിട്ടും ഗവൺമെന്റ് പരിഗണിക്കുന്നത്. ഒന്ന്, ഫാമേഴ്സിനോടെല്ലാം മെറ്റൽ ഡിറ്റക്ടർ, അതായത് ഇവരെല്ലാം ടൺ കണക്കിന് സ്ട്രോബെറിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്പൊ അവിടെയൊക്കെ മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്. ഇപ്പോ പലരും ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങി. ഉടൻ തന്നെ സൂപ്പർ മാർക്കറ്റും അത് മെറ്റൽ ഡിറ്റക്ട് ചെയ്യാത്ത ഫ്രൂട്ട്സ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിലേക്ക് വരികയാണ് ഇപ്പോ. അപ്പൊ അവർ അതിനുള്ള പ്രോഗ്രാം ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് അറിയുന്നത്.
ആരോഗ്യ സംബന്ധമായ നിരവധി റിപ്പോർട്ടുകളും വിജ്ഞാനം പകരുന്ന സെഗ്മെന്റുകളും ശ്രോതാക്കളിലേക്ക് ഇത്തരത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു. ചൈൽഡ് കെയർ രംഗത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും മെഡിക്കെയറിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുമെല്ലാം പരിപാടികൾ അവതരിപ്പിച്ചു. കുടിയേറ്റ സമൂഹത്തെ ബാധിക്കുന്ന മറ്റൊരു വിഷയമാണ് വിസാ നിയമങ്ങളിലെ മാറ്റം. മാതാപിതാക്കൾക്കുള്ള വിസയിലും പാർട്ട്ണർ വിസയിലും ഉൾപ്പെടെ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തിയ നിരവധി അഭിമുഖങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. ഒപ്പം ഓസ്ട്രേലിയയിലെ മലയാളി സമൂഹത്തിന് പ്രസക്തമായ വിവിധ വാർത്തകൾ ഉൾപ്പെടുത്തി. ഇതിൽ വീടുകളുടെ വിലയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും തൊഴിൽ രംഗത്തെ സാധ്യതകളെക്കുറിച്ചുമുള്ള അഭിമുഖങ്ങൾ പ്രസക്തമായി. ഓസ്ട്രേലിയയിലെ കുട്ടികൾക്ക് കായിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമുള്ള നേട്ടങ്ങളെക്കുറിച്ചും മലയാളവും മറ്റു ഭാഷകളും പഠിക്കുന്നതിന്റെ പ്രസക്തിയെക്കുറിച്ചും റിപ്പോർട്ടുകളും അഭിമുഖങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു.
Especially in primary school we start learning this through like special events like Japanese day where we have to dress up, you know, in Japanese clothes or do eat Japanese food, the sushi or whatever.
കേരളത്തിൽ നിന്ന് ഓസ്ട്രേലിയ സന്ദർശിക്കുന്ന പ്രഗത്ഭ വ്യക്തികളെ ഉൾപ്പെടുത്തിയുള്ള അഭിമുഖങ്ങളും റിപ്പോർട്ടുകളും ഉൾപ്പെടുത്തിയിരുന്നു.
മലയാള ദൃശ്യമാധ്യമ രംഗത്തെ ഒറ്റയാൾ
ഒരു സങ്കീർത്തനം പോലെ എഴുതുമ്പോൾ അന്നയുടെ ഡയറി കുറിപ്പുകളായിരുന്നു എന്റെ വഴികാട്ടി.
മൂന്ന് ദേശീയ പുരസ്കാരങ്ങളും ഒട്ടനവധി രാജ്യാന്തര മേളകളുമായി ഡോക്യുമെന്ററി രംഗത്തെ ഏറ്റവും പ്രമുഖ മലയാളി ശബ്ദം.
എസ് എസ് എൽ സി പാസ്സായി നിൽക്കുന്ന സമയത്ത് പള്ളിയിൽ ഒന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു, കൊല്ലം രൂപതയിലെ എസ് എസ് എൽ സി പാസ്സായി നിൽക്കുന്ന പിള്ളേരെ ജർമ്മനിയിലേക്ക് അയക്കാനുള്ള പ്ലാൻ ഇടുന്നുണ്ട്. താല്പര്യമുള്ളവർ
മലയാളി വനിതകൾ അധികം ഇറങ്ങിച്ചെല്ലാത്ത വഴിയിലേക്ക് സുരക്ഷിതമായ ഒരു ജോലി ഉപേക്ഷിച്ചിറങ്ങിയ അവിടെ വിജയപീഠങ്ങൾ കയറുന്ന ഡോക്യുമെന്ററി സംവിധായിക.
ദാരിദ്ര്യമായിട്ട് ഞാൻ ഏറ്റെടുത്ത ലൈവ് ഐ ടുക്ക് ദ ലൈഫ് ഓഫ് ദിസ് പീപ്പിൾ. പക്ഷേ എനിക്ക് തോന്നുന്നു അത് എന്നെ ഒത്തിരി വളരാൻ സഹായിച്ചു.
ഷൈനി ജേക്കബ് ബെഞ്ചമിനാണ് ഇന്ന് എസ് ബി എസ് മലയാളത്തിൽ അതിഥിയായി എത്തുന്നത്.
ഓസ്ട്രേലിയയിലുള്ള മലയാളികൾ കൈവരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചുമുള്ള റിപ്പോർട്ടുകളും 2018 നൽകിയിരുന്നു. ഓസ്ട്രേലിയയിൽ നേട്ടം കൈവരിച്ച മലയാളികളെപ്പറ്റിയുള്ള റിപ്പോർട്ടുകൾക്കൊപ്പം വിവിധ രംഗങ്ങളിൽ മലയാളികൾ സജീവമാകുന്നതിനെക്കുറിച്ചുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു.
ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഓസ്ട്രേലിയയിൽ വന്നപ്പോൾ തൊട്ട് ഇച്ചിരി സ്ഥലം എന്തെങ്കിലുമൊക്കെ ഒരു കൃഷി അല്ലാതെ ഒരു മുട്ട ഫാം എന്നുള്ളൊരു ലക്ഷ്യം വെച്ച് തുടങ്ങിയതല്ല ഇത് ശരിക്കും പറഞ്ഞ. ഞങ്ങളിങ്ങനെ ഒരു മൂന്ന് ഫ്രണ്ട്സ് ഇങ്ങനെ നോക്കി നടന്നപ്പം ഒരു സ്ഥലം കണ്ടു, അത് മേടിച്ചു. യാദൃശ്ചികമായ മായി അതിൻ്റെ അകത്തൊരു മുട്ടയുടെ ഷെഡ് ഉണ്ടായിരുന്നു, അല്ലെ കോഴി വളർത്തുന്ന ഷെഡ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അതിന്റെ തുടക്കം.
ഓക്കെ, അപ്പോൾ ഇത് ആരൊക്കെ ചേർന്നാണ്? ഒരു കൂട്ടം സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു, മലയാളികളാണോ ആരൊക്കെ ചേർന്നാണ് തുടങ്ങിയിരിക്കുന്നത്?
അതെ അതെ, ഞങ്ങള് കോഴിക്കോടുകാരൻ ഒരു ബാബു ചേട്ടൻ, അതുപോലെ മോനിപ്പള്ളിയിലുള്ള ലിജോ, ഞങ്ങള് മൂന്ന് പേര്. ഞങ്ങൾ മൂന്ന് പേര് കൂടിയാണ് ഇങ്ങനെ ഇത് തുടങ്ങിയിരിക്കുന്നത്.
2018 കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളും റഷ്യയിൽ നടന്ന ലോകകപ്പ് ഫുട്ബോൾ സമയത്തെ അഭിമുഖങ്ങളും ശ്രോതാക്കൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മലയാളി കൂട്ടായ്മകൾ നടത്തുന്ന വിവിധ പരിപാടികളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ സ്ഥിരമായി എസ് ബി എസ് മലയാളത്തിലൂടെ നൽകാറുണ്ട്. ഗൗരവമേറിയ വിഷയങ്ങൾക്ക് പുറമെ നിരവധി മറ്റ് വിഷയങ്ങളും എസ് ബി എസ് മലയാളത്തിൽ 2018 ശ്രോതാക്കൾ ശ്രദ്ധിച്ചു കാണും. പല വിഭവങ്ങളുടെ പാചകരീതികളും ഉൾപ്പെട്ട പരിപാടികൾ ശ്രോതാക്കൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു.
Tell us what you think. Like us on Facebook or follow us on Twitter.